You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഞാൻ ഹേമ. ജനിച്ചത് ഹൈദരാബാദിലാണ്. എൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത് തെലുങ്കാണ്.
ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ജെയ്ക്ക് ആണ്. ഞാൻ ഓസ്ട്രേലിയ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്.
എന്റെ പേര് യാമിനി ശ്രീജിത് ആണ്. ഞാൻ ശരിക്കും ജനിച്ചത് മുംബൈയിലാണ്. എന്റെ മാതൃഭാഷ മറാഠിയാണ്.
എന്റെ പേര് നസ്രീൻ യൂസുഫ്. ഞാൻ ഒരു ശ്രീലങ്കയിൽ ജനിച്ചതൊക്കെ അവിടെ നിന്ന് വളർന്നത് ഒക്കെ അവിടെ നിന്ന്.
ജന്മം കൊണ്ട് മലയാളികളല്ല ഈ നാലു പേരും. പക്ഷെ ഇവർക്കിപ്പോൾ ഏറെ ഇഷ്ടമാണ് മലയാളത്തെ. മലയാളം കേൾക്കാനും പറയാനും ഒരു പുത്തൻ മലയാളി എന്ന് സ്വയം വിശേഷിപ്പിക്കാനും. കുട്ടിക്കാലത്ത് മറ്റു ഭാഷകൾ പഠിച്ചു വളർന്ന ശേഷം ഓരോരോ സാഹചര്യങ്ങളിൽ മലയാളം പഠിച്ചവരാണ് ഇവരെല്ലാം. ഒരു ഭാഷ പഠിക്കുക എന്നാൽ പുതിയൊരു സംസ്കാരം സ്വന്തമാക്കുക എന്നാണ് അർത്ഥം. പുതിയൊരു ലോകം സ്വന്തമാക്കുക എന്ന്. അങ്ങനെ മലയാളത്തിനൊപ്പം മലയാളത്വവും സ്വന്തമാക്കിയ, ജന്മം കൊണ്ട് മലയാളികളല്ലാത്ത ചില ഓസ്ട്രേലിയൻ മലയാളികളുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മലയാളിയല്ലാത്ത ഒരാൾ മലയാളം പഠിക്കാനുള്ള പ്രധാന സാഹചര്യം എന്തായിരിക്കും? പത്രഭാഷയിൽ പറയുകയാണെങ്കിൽ മലയാളത്തിൻ്റെ മരുമകനോ മരുമകളോ ആകുമ്പോഴായിരിക്കും അത്. ഒരു മലയാളിയെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ. അങ്ങനെ മലയാളം പഠിച്ചു തുടങ്ങിയതാണ് മെൽബണിലുള്ള യാമിനി ശ്രീജിത്തും ക്വീൻസ്ലാൻഡിലെ ടൂവുംബോയിലുള്ള നസ്രീൻ യൂസഫും. മഹാരാഷ്ട്രക്കാരിയായ യാമിനിക്കും ശ്രീലങ്കക്കാരിയായ നസ്രീനും ഭർത്താവിൻ്റെ ബന്ധുക്കളുമായി സംസാരിക്കുക എന്നതായിരുന്നു മലയാള പഠനത്തിന്റെ ആദ്യ ലക്ഷ്യം.
ഞാൻ ശ്രീയേട്ട ആക്ച്വലി മുംബൈയില് വന്നുമ്പോ ജോലിക്ക് വേണ്ടി വന്നായിരുന്നു മുംബൈയില്. ആ സമയത്താണ് ഞാൻ പരിചയപ്പെട്ട്. പിന്നെ ദെൻ ഒബ്വിയസ്ലി നമ്മുടെ ഇൻട്രസ്റ്റ് കൂടി, ആൻഡ് ദെൻ വെൻ വി ഡിസൈഡഡ് ടു ഗെറ്റ് മാരിഡ്, അതാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടു. ബിക്കോസ് ഇൻലോസ് എല്ലാരും മലയാളം പറയുന്നുണ്ട്. അത് പിന്നെ കേരളത്തിൽ പോകുമ്പോ എല്ലാവർക്കും മലയാളം സംസാരിക്കണം, അതാണ് ശ്രീയേട്ട പറഞ്ഞു. സോ എനിക്ക് ഞാൻ പിന്നെ ആ സമയത്ത് ഞാനാണ് ട്രൈ ചെയ്തു മലയാളം പഠിക്കാൻ. സോ പോയിട്ട് അങ്ങനെ ഒരു ബുക്ക് മേടിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ അത്രയും ഹെൽപ്പ് ആയിരുന്നില്ല. പിന്നെ 2004 എന്റെ കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് പിന്നെ ശ്രീയേട്ട മെൽബണിലേക്ക് പോയി. ആ സമയത്ത് എന്റെ വിസ മണ്ണിലായിരുന്നു. അതാ ആ സമയത്ത് ഞാൻ ശ്രീയേട്ടയുടെ അമ്മാച്ചൻ കൂട് കൊച്ചിയില് താമസിച്ചു. 9 ആണ് ഞാൻ അവിടെ താമസിച്ചായിരുന്നു. സോ ആ സമയത്താണ് ആക്ച്വലി കൂടുതൽ മലയാളം ഞാൻ പഠിച്ചു. ആ സമയത്ത് ശരിക്കും പറഞ്ഞുമ്പോ മലയാളം ചാനൽസ് ആയിരുന്നു എന്റെ ടീച്ചർ. അമ്മാച്ചൻ പിന്നെ ശ്രീയേട്ടയുടെ അമ്മായി ഉണ്ടായിരുന്നു നമ്മുടെ കൂട്. ദേ ഓൾ യൂസ് ടു വാച്ച് മലയാളം സീരിയൽസ്. സോ ആ സമയത്താണ് ഞാൻ അവിടെ ഇരിക്കും പിന്നെ കേട്ടിട്ട് അങ്ങനെ കുറച്ച് പഠിച്ചു. പക്ഷേ ശ്രീയേട്ടയുടെ അമ്മായിക്ക് ഒറ്റും ഹിന്ദി അറിയില്ലായിരുന്നു. സോ ഐ വാസ് ലൈക്ക് വെരി സ്റ്റക്ക്. ആൻഡ് അമ്മായി ആക്ച്വലി വാസ് വെരി ലവ്ലി. സോ ഷീ യൂസ് ടു ടേക്ക് കെയർ ഓഫ് മീ. പിന്നെ എനിക്ക് അങ്ങനെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ഓ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അമ്മായി കൂടുക അങ്ങനെ. സോ അതാണ് മെയിൻ എന്റെ എയിം ആയിരുന്നു, ടു ടോക്ക് വിത്ത് ഹെർ. സോ അതാണ് ഞാൻ കുറച്ച് മെയിൻ യുനോ ശ്രമിച്ചു. ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് ലേണിംഗ് മലയാളം.
എന്റെ ഹസ്ബൻഡ് മലയാളിയാണ്. അബ്ദുൾ സത്താർ എന്ന് പറയുന്ന എന്റെ കസിന, അത് എന്റെ ഹസ്ബൻഡ്. ഞാൻ കല്യാണം കഴിച്ചു ആ മലയാളിയാണ്. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞു അവിടെ പോയി താമസിച്ചു. അപ്പോ അവിടെ കുറച്ച് ഒക്കെ മലയാളമൊക്കെ പഠിച്ചു. പിന്നെ അബ്ദുൾ വീട്ടില് തമിഴും മലയാളം രണ്ടും സംസാരിക്കും, അപ്പൊ അങ്ങനെ കുറച്ച് പഠിച്ചു അതും. പിന്നെ കൊറേ മലയാള സിനിമ ഒക്കെ കാണും അവിടെ, ഭയങ്കര ഇഷ്ടം. സംസാരിക്കാൻ അറിയാ, എഴുതാൻ വായിക്കാൻ പഠിക്കുന്നുണ്ട്. അബ്ദുൾ ഇവിടെ തൂവുമ്പോള മലയാളി ടീച്ചറാണ്. കുറച്ചൊക്കെ സമയം കിട്ടിയപ്പോ ഇങ്ങനെ പഠിച്ചു തരും.
എന്നാൽ സിഡ്നി സ്വദേശി ഹേമയുടെ കഥ നേർ വിപരീതമാണ്. തെലുങ്ക് മാതൃഭാഷയായ ഹേമ സാമൂഹ്യ പ്രവർത്തനത്തിനാണ് മലയാളം പഠിച്ചു തുടങ്ങിയത്. നന്നായി മലയാളം പഠിച്ചു കഴിഞ്ഞാണ് മലയാളിയായ സോണി ജോർജിനെ കാണുന്നതും വിവാഹം കഴിക്കുന്നതും.
ബേസിക്കലി ഞാൻ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇടപെട്ട് അവരുടെ ഒരാളായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ട് അവര് നമ്മളെ അവരുടെ ആൾക്കാരായിട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു അവരുടെ ഭാഷ സംസാരിക്കുക എന്നുള്ളത് ഒരു നല്ല ടൂൾ ആണെന്ന് എനിക്കൊരു തോന്നല് വന്നു. അപ്പോ അങ്ങനെയാണ് ഞാൻ മലയാളം പഠിക്കാൻ തുടങ്ങിയത് തന്നെ. തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില വാക്കുകളൊന്നും എനിക്ക് ശരിക്കും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് എങ്ങനെയാ വാക്കുകൾ പറയേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇങ്ങനെ കണ്ണുമടച്ച് കിട്ടുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് തുടങ്ങിയതാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ചാണ് മലയാളം പഠിച്ചെടുത്തത്. 18 years ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മലയാളം പഠിച്ചത്. മലയാളം ശരിക്കും ഞാൻ പഠിച്ചത് രീതി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സംസാരിച്ചാണ് പഠിച്ചത്. ഭാഷ എന്ന് പറയുന്നത് നമുക്ക് സംസാരിച്ചാൽ മാത്രമേ അത് ശരിക്കും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര വേണമെങ്കിലും നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് അതിന്റെ ബേസിക്സ് പഠിക്കാം, പക്ഷെ അതിൽ സംസാരിക്കാനുള്ള സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ അത് സംസാരിച്ചാലേ പറ്റുള്ളൂ. ഞാൻ മലയാളം പഠിച്ച് കഴിഞ്ഞിട്ടാണ് മലയാളിയായിട്ട് വിവാഹം കഴിച്ചത് തന്നെ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മലയാളം പഠിച്ചത്. ആ വഴിയാണ് ഞാൻ സോണിയെ കാണുന്നത് തന്നെ.
ഇന്ത്യക്കാരും ശ്രീലങ്കക്കാരും ഒക്കെ മലയാളം പറയുമ്പോൾ തോന്നാത്ത അത്രയും അത്ഭുതം തോന്നും ഒരു വെള്ളക്കാരൻ മലയാളം പറഞ്ഞാൽ. അഡിലേഡിലെ ജേക്ക് മേഗ്ലർ മലയാളം പറയുമ്പോഴും അതാണ് പലരുടെയും ഭാവം. അമ്മ മലയാളിയാണെങ്കിലും അച്ഛനെപ്പോലെ രൂപം കൊണ്ടും ഭാവം കൊണ്ടും വെള്ളക്കാരനായ ജേക്കിനും മലയാളം പഠനം കേരളവുമായുള്ള ബന്ധത്തിന് വേണ്ടിയായിരുന്നു.
ഞാൻ കുഞ്ഞായപ്പം എന്റെ അമ്മ പഠിച്ചു കുറച്ച് മലയാളം. പക്ഷെ ഞങ്ങള് ഒരു മാസത്തിൽ ഞങ്ങൾ കേരള പോയി വിസിറ്റ് ചെയ്തു. അവിടെ പോയപ്പം ഞങ്ങള് കുറച്ച് മലയാളം പഠിച്ചു അവിടെ. ഞാൻ ഒരു 8 വയസ്സത്തിൽ 9 വയസ്സ് ഞാൻ മനസ്സിലായ കുറച്ച് മലയാളം. പക്ഷെ നല്ലപോലെ ഒന്നും സംസാരിച്ചില്ല, പേടി അടിഞ്ഞു സംസാരിക്കാൻ. എന്ന് ഞങ്ങള് നാട്ടിൽ പോയപ്പം ഞാൻ മലയാളം സംസാരിച്ചു. അവര് ഇംഗ്ലീഷ് നല്ലപോലെ അറിയാം അവിടെ, പക്ഷെ മലയാളം സംസാരിക്കാനാണെങ്കിൽ ഇന്ന് എല്ലാരും നോക്കും കേൾക്കും എന്ന് ഞാൻ ഓർത്തു. മലയാളം സംസാരിക്കാൻ ഒന്നും പേടിയൊന്നും വേണ്ടല്ലോ. ചുമ്മാ ഞാൻ ക്വസ്റ്റ്യൻ മുഴുവൻ ചോദിച്ചു എന്റെ അമ്മത്തിൽ, അല്ലെങ്കിൽ വലിയമ്മച്ചിയോട് വലിയപ്പനോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു ഇതെന്നതാ ഇതിന്റെ മീനിങ്. പകുതി പകുതി ഞാൻ പഠിച്ചു മലയാളം.
ചുമ്മാ മലയാളം പഠിച്ചു എന്ന് മാത്രമല്ല, നിത്യജീവിതത്തിലും മലയാളം ഉപയോഗിക്കുന്നവരാണ് ഇവർ. വീട്ടിലും പുറത്തും എല്ലാമായി.
എന്റെ അമ്മ മലയാളി കാര്, പക്ഷെ അപ്പൻ ഓസ്ട്രേലിയക്കാര്. ഇന്ന് പകുതി ഇംഗ്ലീഷ് സംസാരിക്കും വീട്ടിൽ, പകുതി മലയാളം സംസാരിക്കും. എന്റെ ചേട്ടനും എന്റെ ചേട്ടത്തി എന്റെ അമ്മ മുഴുവൻ സംസാരിക്കും. അപ്പൻ കുറച്ച് മലയാളം മനസ്സിലാകും. കുറച്ച് സമയം ഞങ്ങൾ മലയാളം സംസാരിക്കും വീട്ടില്.
ജനറലി വീട്ടില് ഹസ്ബൻഡായിട്ട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് മലയാളി ആയതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ ആക്ടിവിസം കൂടുതലും ചെയ്യുന്നത് മലയാളികളുടെ ഇടയിലാണ്. അപ്പൊ ബാക്കി ഭാഷകൾ ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ബാക്കി ആൾക്കാരുടെ അടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ കൂടുതലും മലയാളികളുടെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് മലയാളം കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയിൽ. പിന്നെ മലയാളത്തിൽ സംവാദങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്.
വീട്ടിൽ ഞങ്ങൾ അധികം തമിഴും പിന്നെ മലയാളം, അത് പിന്നെ ഇംഗ്ലീഷ് അങ്ങനെ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ പരിപാടിക്കും പോവും. അവിടെ പരിപാടിയൊക്കെ നന്നായിട്ട് നടക്കും. പിന്നെ ഒന്നും മനസ്സിലാവില്ലെങ്കിൽ അവിടെ ഭയങ്കര ബോറാവും. അപ്പോ ഞാൻ കുറെ അടുത്ത ഫ്രണ്ട്സൊക്കെ കൊണ്ടുപോകുമ്പോ അവങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നാച്ചിരിക്കുമ്പോ അവങ്ങൾക്ക് ഒന്നും മനസ്സിലാവും. അപ്പൊ ഞാൻ വിചാരിക്കും അയ്യോ എന്ത് ബുദ്ധിമുട്ടി ആയിട്ടും ഈ മലയാളം കത്തത് ഭയങ്കര ഒരു ഉപകാരമാണ്, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ അവിടെ ആൾക്കാരോട് മലയാളത്തിൽ സംസാരിക്കുമ്പോ അവിടെ ആൾക്കാർക്കും ഭയങ്കര എന്താ പറയാ ഭയങ്കര അഭിമാനം, പ്രൗഡ് അങ്ങനെ ആവും. അപ്പൊ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ദിസ് ഇസ് വെരി നൈസ് ടു ടോക്ക് ഇൻ മലയാളം. അങ്ങനെ ആവുമ്പോ ആ കമ്മ്യൂണിറ്റിയോട് ഒരു ബന്ധം തോന്നി.
ഇവിടെ നമ്മുടെ മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. ഐ നോർമലി ആം ലൈക്ക് ഇൻ ലൈക് ഹാവ് എ മലയാളി ഗ്രൂപ്പ്. സോ എനിക്ക് ആക്ച്വലി മഹാരാഷ്ട്രൻ ഫ്രണ്ട്സ് ഒരുപാട് കുറച്ചാണ്, മലയാളി ഫ്രണ്ട്സ് ആണ് കൂടുതൽ. അതാണ് പുറത്ത് പോകുമ്പോ ആക്ച്വലി ആണ് കൂടുതൽ മലയാളം സംസാരിക്കുന്നു. പിന്നെ ജോലിയില് ഒരുപാട് മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഹെൽത്ത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ കാരണം മലയാളി നേഴ്സസ് അവിടെ ഒരുപാട് ഉണ്ട്. സോ ആൻഡ് വെൻ ദേ നോ ദാറ്റ് ഐ എം ഹാഫ് മലയാളി, പിന്നെ ദേ സ്റ്റാർട്ട് ടോക്കിംഗ് മലയാളം. അങ്ങനെയാണ് പിന്നെ അങ്ങനെ ഏ പക്ഷെ വീട്ടിൽ ശരിക്കും ഇത്രയില്ല. പിന്നെ അമ്മ അച്ഛ നോർമലി ഇവിടെ വരും, ദേ സ്റ്റേ വിത്ത് അസ്. പിന്നെ അമ്മ അച്ഛൻ ഇവിടെ വരുമ്പോ അങ്ങനെ കുറച്ച് കൂടുതൽ മലയാളം സംസാരിക്കും.
നമ്മൾ മലയാളികൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്ത് പഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഭാഷ മലയാളമാണ് എന്ന്. നമ്മുടെ ഴായും ളായും പിന്നെ നീട്ടലും കുറുക്കലുമെല്ലാം മറ്റുള്ളവർക്ക് പഠിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല എന്ന്. പഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഭാഷ മലയാളമാണോ എന്ന് ഇവരോട് ചോദിച്ചാൽ വ്യത്യസ്തമാണ് മറുപടികൾ.
ഓബിയസ്ലി ഇറ്റ്സ് എ ന്യൂ ലാംഗ്വേജ്, സോ ലൈക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, പക്ഷേ സംഹൗ യു നോ സ്റ്റിൽ മാനേജ്.
അങ്ങനെ ബേസിക്കലി ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഇന്ന ഭാഷ എളുപ്പമാണ് മറ്റേത് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എല്ലാ ഭാഷയും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള സിമ്പിൾ വേസ് ഉണ്ട് പഠിക്കാൻ. മലയാളം ബുദ്ധിമുട്ടാന്ന് സാധാരണ ആൾക്കാരെല്ലാം പറയുമെങ്കിലും എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല.
ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, പക്ഷെ എനിക്ക് പണ്ടത്തൊട്ട് എനിക്ക് ഇങ്ങനെ ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായി. പിന്നെ മലയാളം കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ തമിഴിലൊപ്പം കുറച്ച് അങ്ങനെ മിക്സ് ആവുന്നു, പിന്നെ അങ്ങനെ ആവുമ്പോ അത്രയും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല.
ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭാഷാ പഠനം മഹത്തായ കാര്യമാണ്, പുതിയ സംസ്കാരം സ്വന്തമാക്കുന്ന മാർഗം. പക്ഷേ പുതുതായി പഠിച്ചെടുത്ത ഭാഷ ആ ഭാഷക്കാരുടെ ഇടയിൽ പോയി സംസാരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അബദ്ധങ്ങളും തമാശകളും ഒക്കെ സുലഭമാണ്.
ഞാൻ കുഞ്ഞായപ്പം ഞാൻ കേരള പോയപ്പം ഞാൻ എന്റെ അപ്പന്റെ കൂടെ ഒരു ചുമ്മാ ഒരു കട കയറി, ഞങ്ങൾ കയറിയപ്പം ആ കടമാരന്റെ സ്റ്റാഫ് മുഴുവൻ അതിന്റെ പ്രൈസ് ഇച്ചിരി കൂടി ചെയ്തു ജ്വല്ലറി മുഴുവൻ. പക്ഷെ എനിക്ക് കുറച്ച് മലയാളം അറിയാം എന്ന് ഞാൻ ചാടിച്ചില്ല. പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞു, ഞാൻ കേട്ടു നീ അതിന്റെ പ്രൈസ് കൂടി വെക്കുന്നു എന്ന്, അതെന്നതിന്റെ കാര്യം എന്ന് അവർ പറഞ്ഞു. അയ്യോ മലയാളം അറിയാം, തെറ്റൊന്നല്ല, പക്ഷെ തമാശ അറിഞ്ഞു.
എന്തായാലും മലയാളികൾ പലരും വീട്ടിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ സംസാരിക്കാൻ കൂടുതൽ താല്പര്യം കാട്ടുമ്പോൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മലയാളം സംസാരിക്കുന്നവരാണ് ഇവർ. മലയാളികളെപ്പോലെ അല്ലെങ്കിൽ ജന്മം കൊണ്ട് മലയാളിയായ പലരെയും കാൾ കൂടുതൽ മലയാളത്തെ സ്നേഹിക്കുന്നവർ. മലയാളമെന്നല്ല, ഇഷ്ടത്തോടെ ഏത് ഭാഷയും പഠിക്കുമ്പോൾ ഒരു പുതിയ ലോകം സ്വന്തമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞവർ.
Tell us what you think. Like us on Facebook or follow us on Twitter.